أعوذ بالله من الشيطان الرجيم. وجاء فرعون ومن قبله والمؤتفكات بالخاطئة فعصوا رسول ربهم فأخذناهم أخذة رابية. إنا لما طغى الماء حملناكم في الجارية لنجعلها لكم تذكرة وتعيها أذن واعية. فإذا نفخ في الصور نفخة واحدة وحملت الأرض والجبال فدكتا دكة واحدة. فيومئذ وقعت الواقعة وانشقت السماء فهي يومئذ واهية. والملك على أرجائها ويحمل عرش ربك فوقهم يومئذ ثمانية. يومئذ تعرضون لا تخفى منكم خافية. أعوذ بالله من الشيطان الرجيم. وجاء فرعون ومن قبله والمؤتفكات بالخاطئة فعصوا رسول ربهم فأخذهم أخذة رابية. إنا لما طغى الماء حملناكم في الجارية لنجعلها لكم تذكرة وتعيها أذن واعية. فإذا نفخ في الصور نفخة واحدة وحملت الأرض والجبال فدكتا دكة واحدة. فيومئذ وقعت الواقعة وانشقت السماء فهي يومئذ واهية. والملك على أرجائها ويحمل عرش ربك فوقهم يومئذ ثمانية. وجاء فرعون ومن قبله والمؤتفكات بالخاطئة فعصوا رسول ربهم فأخذهم أخذة رابية. إنا لما طغى الماء حملناكم في الجارية لنجعلها لكم تذكرة وتعيها أذن واعية. فإذا نفخ في الصور نفخة واحدة وحملت الأرض والجبال والجبال فدكتا دكة واحدة فيومئذ وقعت الواقعة وانشقت السماء فهي يومئذ واهية والملك على أرجائها ويحمل عرش ربك فوقهم يومئذ ثمانية وجاء فرعون ومن قبله والمؤتفكات بالخاطئة فعصوا رسول ربهم فأخذهم أخذة رابية إنا لما طغى الماء حملناكم في الجارية لنجعلها لكم تذكرة وتعيها أذن واعية فإذا نفخ في الصور نفخة واحدة وحملت الأرض والجبال فدكتا دكة واحدة فيومئذ وقعت الواقعة وانشقت السماء فهي يومئذ واهية والملك على أرجائها ويحمل عرش ربك فوقهم يومئذ ثمانية بسم الله سورة حاقة ഇത് മക്കയിൽ അവതരിച്ച സൂറത്താണ് ഖിയാമത്ത് നാളിന്റെ ഗൗരവവും ഗാംഭീര്യവുമാണ് ഇതിന്റെ തുടക്കത്തിൽ പറയുന്നത് ആണ് അൽ ഹാഖ മൽ ഹാഖ എന്നൊക്കെ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സംഭവിക്കാനിരിക്കുന്ന ആ സംഭവം അതായത് നടക്കാനിരിക്കുന്ന സംഭവം ലോകാവസാനം അതിനെക്കുറിച്ച് നിനക്ക് എന്തറിയാം എന്ന് ചോദിച്ചിട്ട് ഇതിനെ നിഷേധിച്ച ചില സമൂഹത്തിന്റെ ചരിത്രത്തിലേക്ക് ഒരു ചൂണ്ടുവല ചരിത്രം ശരിക്കൊന്നുമില്ല പക്ഷെ നമുക്ക് അറിയാവുന്ന ചരിത്രങ്ങളാണ് അതിലൊന്ന് സ്വാലിഹ് അലി ഇസ്ലാം നിയുക്തനായിട്ടുള്ള സമൂദ് ഗോത്രത്തിന്റെ ചരിത്രം രണ്ട് ഹൂദ് അലി ഇസ്ലാമിനെ നിയോഗിച്ച ആദ് ജനത അവരെ രണ്ടു കൂട്ടരെയും അല്ല എന്ത് ചെയ്തു വലിയ ശബ്ദം കൊണ്ട് അവരെ നശിപ്പിച്ചു സമൂദ് ഗോത്രം അവരുടെ തിന്മ കാരണമായിട്ട് എന്ത് ചെയ്തു നശിപ്പിക്കപ്പെട്ടു ആദ്യ ജനത തുടർച്ചയായ തുളച്ചു കയറുന്ന മാരകമായ കാറ്റുകൊണ്ട് എന്ത് ചെയ്തു അവര് നശിപ്പിക്കപ്പെട്ടു ഏഴ് രാവും എട്ട് പകലും നീണ്ടു നിന്ന കാറ്റാണ് അത് തുടർച്ചയായിട്ട് അവരിൽ വീശിക്കൊണ്ടിരുന്നു അങ്ങനെ അവര് ഈ തപ്പന തടികൾ വെട്ടിയിട്ടാൽ താഴെ വീഴുന്നത് പോലെ വലിയ നല്ല വലിപ്പുണ്ടായിരുന്ന മനുഷ്യർ ഓരോരുത്തരും ആ കാറ്റത്ത് വീഴാൻ തുടങ്ങി പാൽത്തറാലൊന്നും ബാക്കിയ പിന്നെ നിനക്ക് അതിലെന്തെങ്കിലും ബാക്കി കാണാനുണ്ടോ എന്ന് വെച്ചാൽ ഒന്നുമില്ല മുച്ചൂട് നശിപ്പിച്ചു നടത്താം അപ്പൊ പരലോകത്തെ നിഷേധിച്ച വേറെയും ചില ജനതകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഓതിവെച്ചിട്ടുള്ള ആയത്തുകളിൽ പരാമർശിക്കുന്നത് ഫിർഔൻ ജാ അബി എന്നാണ് ആ കൊണ്ടുവന്നു. ജാ എന്ന് മാത്രം പറഞ്ഞാല് വന്നു എന്നാണ് അർത്ഥം വരിക. പിന്നെ എന്താണ് ബമൻ ഖബിലഹു വൽ മുത്തഫിഖാത്തു ബിൽ ഖാത്തി. അപ്പൊ ജായയുടെ കൂടെ ബി ഉണ്ട്. ഫിറൌൻ കൊണ്ടുവന്നു. ഫിറൌൻ എന്ന് പറഞ്ഞാൽ ഒരു രാജകുടുംബമാണ്, ഈജിപ്തിലുണ്ടായിരുന്ന ഒരു കൃത്യ വംശജരായ രാജകുടുംബമാണേത് ഫിറൌൻ. അപ്പൊ ആ ഫിറൌൻ ഒരു അക്രമിയായ നിഷേധിയായ ഒരു രാജാവ്. അയാൾ എന്താണ് കൊണ്ടുവന്നത്? ഖാത്തിയത്താണ് കൊണ്ടുവന്നത്. അത്യതന തിന്മ എന്നർത്ഥം. ഫിറൌൻ മാത്രമല്ല, വമൻ ഖബിലഹു, അയാളുടെ മുമ്പുള്ളവരും. ഫിറൌനും ഫിറൌനിന്റെ മുമ്പുണ്ടായിരുന്ന ആളുകളും കൊണ്ടുവന്നു. പിന്നെ ആരാണ്? വൽ മുത്തഫിഖാത്ത്. മുത്തഫിഖാത്ത് എന്ന് പറഞ്ഞാൽ അതൊരു ജനതയാണ്. ഒരു അക്രമം കാണിച്ച ഫിറൌനെ പോലെയുള്ള ജനത, മറ്റൊരു ജനതയാണ് ആര്? അൽ മുത്തഫിഖാത്ത്, ശിക്ഷ ഏറ്റുവാങ്ങിയ ഒരു ജനത. ഒരു ശിക്ഷ അവർക്ക് കിട്ടി. ആലിയഹ സാഫിലഹ, മേൽഭാഗം താഴ്ഭാഗത്താക്കി എന്ന് പറയുന്നത് കീഴ്മേൽ മറിച്ചു. അത് പല റിപ്പോർട്ടുകളും അതിനെക്കുറിച്ച് വന്നിട്ടുണ്ടെങ്കിലും ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ ജനതയാണ് അതിനോട് ഏറ്റവും യോജിച്ചു നിൽക്കുന്നത്. ഖുർആൻ തന്നെ അത് തെളിയിക്കുന്നുണ്ട്. ഒരു നാടിനെ അട്ടിമറിച്ച ഏതാണ്? താഴ്ഭാഗം മുകൾഭാഗമാക്കി, മുകൾ ഭാഗത്ത് താഴ്ഭാഗമാക്കി, അങ്ങനെ ആകെ ഒരു സമൂഹത്തെ അട്ടിമറിച്ചുള്ള ശിക്ഷിച്ചത് ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ ജനതയാണ്. ബഹുദൈവാരാധകരും സ്വവർഗഭോഗികളുമായിരുന്ന ലൂത്ത് ജനത, അവരെ അന്വേഷിക്കാണ് മുത്തഫിഖാത്താണ്. കീഴ്മേൽ മറിക്കപ്പെട്ട ജനത എന്നാണ് ഉദ്ദേശിക്കുന്ന ആരാണ്? ലൂത്ത് നബിയുടെ ജനത. അത് മൂസാ നബിയുടെ ജനതയാണെന്ന് പറഞ്ഞ മുഫസ്സിറുകളുണ്ട്. അതേപോലെ തന്നെ വേറെയും ചില കാലഘട്ടക്കാരാണ് എന്ന് അഭിപ്രായപ്പെട്ട ആളുകളുണ്ട്. പക്ഷെ ഖുർആൻ തന്നെ ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ ജനതയെ കുറിച്ച് എന്ത് പറഞ്ഞിട്ടുണ്ട്? അവരെ അട്ടിമറിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതാണ് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് കാണാൻ സാധിക്കും. പിന്നെ ഖസീർ പ്രാധാന്യം കൊടുത്തിട്ടുള്ളതും അത് തന്നെയാണ്. അപ്പം അതാ ഇനി ആരായാലും കുഴപ്പമില്ല, ഏത് ജനതയാണെങ്കിലും അള്ളാഹുവിനെ ധിക്കരിച്ച പരലോകത്തെ തള്ളിയ ഒരു ജനത അള്ളാഹു ചെയ്തിട്ടുണ്ട്. ദുനിയാവിൽ വെച്ച് തന്നെ കീഴ്മേൽ മറിച്ചു കളഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ജനത ഫിറൌൻ, അതേപോലെ തന്നെ പിന്നെ ആരാണ് അതിന് മുമ്പുള്ള മറ്റു ജനത? അതിന് മുമ്പുണ്ടായിരുന്ന കീഴ്മേൽ മരിക്കപ്പെട്ട ഒരു സമൂഹം, അത് എടുത്തു പറഞ്ഞതാണ്. മുമ്പുള്ള ജനത എന്ന് പറഞ്ഞാൽ പൊടുവതൊക്കെ. അങ്ങനെ ശിക്ഷയ്ക്ക് പിന്നെ പാത്രഭവിക്കപ്പെട്ട ജനത ഫിറൌൻ അല്ലാതെ തന്നെ മൂസാ നബിയുടെ കാലത്ത് പിൽക്കാലത്തും അതേപോലെ ശിക്ഷകൾ, പലതരത്തിലുള്ള ശിക്ഷകൾ വന്നിറങ്ങിയ സമൂഹം ഉണ്ടായിട്ടുണ്ട്. അതിൽ കൂട്ടരുമാകാം. ഏതായിരുന്നാലും അള്ളാഹുവിന്റെ ശിക്ഷ ഏറ്റുവാങ്ങിയ ജനതയൊക്കെ തിന്മ കൊണ്ടുവന്നിട്ടുണ്ട്. ബിൽ ഖാത്തിയ, ഖാത്തിയത്ത് എന്ന് തിന്മ, ഖത എന്നുള്ള അതേ അർത്ഥം, തെറ്റ്. അവർ പാപങ്ങൾ കൊണ്ടുവന്നു. ഫിറൌൻ പാപം ചെയ്തു. ഫിറൌന് മുമ്പ് പലരും പാപം ചെയ്തു. കീഴ്മേൽ മറിക്കപ്പെട്ട ജനതയും എന്ത് ചെയ്തു? പാപം ചെയ്തു. വജാ ഫിറൌനു വമൻ ഖബലഹു വൽ മുത്തഫിഖാത്തു ബിൽ ഖാത്തിയ. ഫിറൌനു ഫിറൌനിന്റെ മുമ്പുണ്ടായിരുന്നവരും കീഴ്മേൽ മറിക്കപ്പെട്ട ജനതയുമെല്ലാം പാപം കൊണ്ടുവന്നു എന്നാണ് അവർ തെറ്റ് ചെയ്തു. എന്തുകൊണ്ട് അള്ളാഹ് അവരെ ശിക്ഷിച്ചു? അവര് തെറ്റ് ചെയ്തു, അതുകൊണ്ട് അള്ളാഹു അവരെ ശിക്ഷിച്ചു. അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്താണ്? ശിർക്കാണ്. അതിനെ സൂറത്തു റൂമിലെ 42-ാമത്തെ ആയത്ത് വായിച്ചിരുന്നു. ഖുൽ സീറു ഫിൽ അർദ് ഫൻറു കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലി കാന അക്സറുഹും മുശ്രിക്കീൻ. നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കണം, പൂർവികർക്ക് എന്ത് പറ്റി എന്ന് നിങ്ങൾ പഠിക്കണം. അവരിൽ ഭൂരിപക്ഷവും ബഹുദൈവാരാധകരായിരുന്നു. അപ്പൊ ഒരു ജനതയിൽ ബഹുദൈവാരാധന അതിര് കവിയാതെ ഒരു ജനതയെ മുച്ചൂടും നശിപ്പിക്കുക എന്നുള്ളത് ഉണ്ടായിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതൊരു ജനതയെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ ഒന്നാമത്തെ കാരണം എന്താണ്? ആ ജനതയിൽ ബഹുദൈവാരാധന അതിര് കവിഞ്ഞു എന്നുള്ളതാണ്. ഭൂരിപക്ഷം ബഹുദൈവാരാധന ചെയ്യുമ്പോൾ മറ്റു തിന്മകൾ കൂടി പരിധിയില്ലാതെ വരുമ്പോൾ അള്ളാഹു സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും? ശിക്ഷിക്കും. ദുനിയാവിൽ തന്നെ അല്ല, ഏതായാലും പരലോകത്ത് ശിക്ഷ ഉണ്ട്. അതിന് പുറമെ ദുനിയാവിന് ശിക്ഷ കിട്ടാനുള്ള ഒരു കാരണമാണ് ശിർക്ക് ഒരു ജനതയിൽ അതിര് കവിയുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ അവർക്ക് ശിക്ഷ ഉണ്ടായി. അപ്പൊ വജാ ഫിറൌൻ വമൻ ഖബലഹു എന്നുള്ളതിന് മറ്റൊരു ഖിറാഅത്ത് വമിൻ ഖൈബലിഹി, അങ്ങനെ ചില പാരായണമുണ്ട്. പാരായണം എന്ന് പറയുമ്പോൾ നമ്മൾ ഖുർആനെ തെറ്റായി മനസ്സിലാക്കേണ്ട, ഖുർആനെ പറ്റി നമ്മൾ ശരിക്കും പഠിച്ചു വെച്ചിട്ടുണ്ടെന്ന് ഖുർആൻ ഒരു തെറ്റും ഒരിക്കലും പറ്റൂല. അതിന്റെ വള്ളിക്കും പുള്ളിക്കും എന്തുണ്ടാവൂല, വ്യത്യാസം ഉണ്ടാവൂല അല്ലേ. പക്ഷേ അള്ളാഹു അംഗീകരിച്ച ചില മാറ്റങ്ങളോടുകൂടിയാണ് ഖുർആന്റെ നിലനിൽപ്പ്. അള്ളാഹു അംഗീകരിച്ചാണ്. ഇപ്പൊ ഉദാഹരണത്തിന് വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ നമ്മൾ ഭൂരിപക്ഷം ഓതാറുള്ളത് മാലിക്കി യൗമിദ്ദീൻ, എന്നാൽ ചില കാര്യങ്ങൾ എന്തോന്നും മലിക്കി യൗമിദ്ദീൻ. അങ്ങനെ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങൾ ചിലപ്പോ ചില വാക്ക് തന്നെ ചെറിയ മാറ്റം, ഒരു വാക്കിന് പകരം മറ്റൊരു വാക്ക് വരും. ചിലപ്പോ ഒരു പദം ഉപയോഗിക്കാത്തത് മറ്റൊരു ഉപയോഗിച്ചിട്ടുണ്ടാവും. ഇതൊന്നും ഒരിക്കലും എന്തല്ല വൈരുദ്ധ്യങ്ങളോ ഖുർആന്റെ ന്യൂനതയോ പോരായ്മയൊന്നല്ല. നമുക്ക് ഏറ്റവും വ്യാപകമായിട്ടുള്ളതും ഭൂരിപക്ഷം പാരായണം ചെയ്തതുമായ ഒരു ഖിറാഅത്താണ് നമ്മുടെ നാട്ടിലൊക്കെ പ്രചാരത്തിലുള്ളത്, അത് നമ്മൾ എടുക്കുന്നേ ഉള്ളൂ. പക്ഷേ അള്ളാഹു തന്നെ അംഗീകരിച്ച ഏഴ് ഖിറാഅത്തുകൾ മനസ്സിലായില്ലേ, ആ ഏഴിലെ ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി യോജിപ്പിച്ചിട്ട് 10 ഖിറാഅത്ത് 14 ഖിറാഅത്ത് ഒക്കെ ആയിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ആ ഏഴ് ഖിറാഅത്തുകളും സ്വഹാബികളോ താബികളോ ഓതിയിട്ടുള്ളതാണ്. അവർക്കത് എവിടുന്നാ കിട്ടിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്നാണ്. യാതൊരു സംശയമില്ല, സ്വഹാബികൾക്ക് വേറൊന്നില്ല ഖിറാഅത്ത്. ഒരിക്കൽ സൂറത്തുൽ ഫുർഖാൻ പിന്നെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു ഓതിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു സ്വഹാബി അതേ സൂറത്ത് ചില പദവ്യത്യാസങ്ങളോടുകൂടി ഒന്ന് ശ്രദ്ധയിൽപ്പെട്ടു. ഉമർ ഫാറൂഖ് അതാണ് ഹക്കീം റളിയല്ലാഹു, അദ്ദേഹത്തിന് അരികിൽ ചെന്നിട്ട് ഉമർദാന ചുതീപ്പേത്ത് സൂറത്ത് ഓതിയത് ഞാൻ സൂറത്തുൽ ഫുർഖാൻ, ഇത് ഇങ്ങനെയല്ലല്ലോ റസൂലുള്ളാഹി ഓതിയത് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് ഞാൻ തന്നെ ഓതി, ഞാൻ റസൂലുള്ളാഹി അടുത്ത് നിന്ന് പഠിച്ചു വന്നാണ്. അങ്ങനെ അവർ രണ്ടാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തുപോയി, എന്നിട്ട് പറഞ്ഞു റസൂലെ നിങ്ങൾ പഠിപ്പിക്കാത്ത രൂപത്തിൽ ഇയാൾ ഖുർആൻ ഓതുന്നുണ്ടെന്ന് പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു. അപ്പൊ അദ്ദേഹത്തോട് ഖുർആൻ ഓതാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അദ്ദേഹം ഖുർആൻ ഓതി ആ സൂറത്ത് ഓതി കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ശരിയാണ്, ഇങ്ങനെ തന്നെയാണ് അവതരിപ്പിക്കപ്പെട്ടത്. അപ്പൊ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, എനിക്ക് നിങ്ങൾ ഇങ്ങനെ ആയല്ലോ ഓതുന്നത്, അപ്പം ഇതിനൊക്കെ എങ്ങനെ ഓതുന്നു? അപ്പൊ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഓതി കൊടുത്തു സൂറത്തുൽ ഫുർഖാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ തന്നെയാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. അപ്പൊ രണ്ടും എന്ത് ചെയ്തു? അംഗീകരിച്ചു. ചില പദവ്യത്യാസങ്ങൾ അങ്ങോട്ടും, അത് വേറൊരു വിഷയമായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്, പഠിക്കാൻ മാത്രം ചർച്ചകളും വലിയ വലിയ ഗ്രന്ഥങ്ങളും ഗവേഷണങ്ങളും ഒക്കെ ഈ ഒരു വിഷയത്തിൽ മാത്രം. ഏത് വ്യത്യസ്ത ഖിറാഅത്തുകൾ നമ്മൾ ഒരുപാട് സ്വഹാബികളിലൂടെയാണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ മുത്തവാത്തറായിട്ട് പാരായണം ചെയ്തു പോകുന്ന സംഗതിയാണ്. ആരെങ്കിലും ഒറ്റപ്പെട്ട ഖിറാഅത്തൊന്നും അല്ല, ഒരുപാട് സ്വഹാബികൾ, സ്വഹാബികളിൽ നിന്ന് ഒരുപാട് താബികൾ കേട്ടു, അവരിൽ നിന്ന് ഒരുപാട് തബൂത് താബികൾ കേട്ടു, അങ്ങനെയാണെന്ന് തോന്നിയിട്ടുള്ളത് ഖുർആൻ കൈമാറി കൈമാറി നമ്മൾ എത്തിയിട്ടുള്ളത്. അതിൽ തന്നെ ഏഴ് തരത്തിലുള്ള ഖിറാഅത്ത് കാണാൻ സാധിക്കും. സ്വഹാബികളിൽ ഏറ്റവും പ്രസിദ്ധരായ ഖാരികൾ ഖുലഫാഉ റാഷിദന്നാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അതിൽ ഖിറാഅത്തിന്റെ ശൈലിയിൽ എടുത്തു പറയാനൊന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, അതിനു പുറമെ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, സയ്യിദ് ബിൻ സാബിത് റളിയല്ലാഹു അൻഹു, അബുദർദ റളിയല്ലാഹു അൻഹു, അബൂ മുസൽ അഷ്അരി റളിയല്ലാഹു അൻഹു, പിന്നെ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇത്രയും ആളുകളുടെ ഖിറാഅത്ത് മറ്റുള്ളവർക്ക് മാതൃകയായി റസൂലുള്ളാഹി എടുത്തു കാണിച്ചിട്ടുണ്ട്. കാരണം ആരെങ്കിലും ഖുർആൻ പഠിക്കാൻ വന്നാൽ ഇവരിൽ ഒരാളുടെ ഒന്ന് പഠിക്കാനാ പറയാം. അങ്ങനെ ഏഴ് ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ടിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. പിന്നീട് ഹിജ്റ നാലാം നൂറ്റാണ്ടിലാണ് ഇന്ന് അറിയപ്പെടുന്ന ഏഴ് ഖിറാഅത്തുകൾ ക്രോഡീകരിക്കപ്പെട്ടത്. അത് താബികളോ തബൂത് താബികങ്ങളോ ഓതിയിട്ടുള്ള ഖിറാഅത്താണ്. അതിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഏഴാളുകൾ മേൽപ്പറഞ്ഞ ഏഴ് സ്വഹാബികളിൽ നിന്ന് പഠിച്ചവരായിരുന്നു, അല്ലെങ്കിൽ ആ സ്വഹാബികളിലെ ഏറ്റവും അറിയപ്പെട്ട ശിഷ്യന്മാർ താബികളിൽ നിന്ന് പഠിച്ചവരായിരുന്നു. അങ്ങനെയുള്ള ഏഴാളുകളിൽ സ്ഥിരപ്പെട്ട ഖിറാഅത്ത് പിന്നീട് എന്ത് ചെയ്തു? അത് രേഖപ്പെട്ടു. അതാണ് ഏഴ് ഖിറാഅത്ത് എന്ന് അറിയപ്പെടുന്നത്. അത് ഹിജ്റ നാലാം നൂറ്റാണ്ടിലാണ്. നാലാം നൂറ്റാണ്ടിൽ പുതിയത് ഉണ്ടാക്കിയതല്ല, നേരെ മറിച്ച് ഈ പറഞ്ഞ ഏഴ് സ്വഹാബികൾ, ആ ഏഴ് സ്വഹാബികളും ഏതാണ്ട് ഒരേ ഖിറാഅത്തുള്ളവരാണ്. പക്ഷെ അവർ ഒരാൾക്ക് തന്നെ ഒന്നിലേറെ ഖിറാഅത്ത് അറിയാൻ മതി. അങ്ങനെ അവരിൽ നിന്ന് വ്യത്യസ്തമായ ഖിറാഅത്ത്, അതിന്റെ ഗുണം പല ഗുണങ്ങളും അതിന്റെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖിറാഅത്ത് വ്യത്യസ്തമായ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്നിപ്പോ നമ്മളിപ്പം മലയാള ഭാഷ നോക്കൂ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എന്തുണ്ട്? ഭാഷക്ക് വ്യത്യാസമുണ്ട്. ചില വാക്കുകൾ എങ്ങനെ പറഞ്ഞാലും നമുക്കും കൂടെ ദഹിക്കൂല. മറ്റു ചില നല്ല ശുദ്ധ മലയാളം പറയുന്ന ചില നാട് നമ്മൾ പറയുന്ന ആ നാട്ടിലെ ഭാഷ, അപ്പൊ നമുക്ക് ദഹിക്കണമെങ്കിൽ ആ പദത്തിന് ചെറിയൊരു വ്യത്യാസം വരുത്തിയാൽ എളുപ്പത്തിൽ കേൾക്കുക. അതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. അല്ല, അറബി ഭാഷയുടെ ആ ലഹജകളൊക്കെ അംഗീകരിച്ചാണ്, ആ വ്യത്യാസങ്ങളൊക്കെ എന്ത് ചെയ്തു? അംഗീകരിച്ചു. നമ്മൾ അതിന് മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഏഴെണ്ണമേ അല്ല എന്ത് ചെയ്തിട്ടുള്ളൂ,
അങ്ങനെ അതിനപ്പുറത്തുള്ള ഒന്നും പിന്നെ ഇല്ല, പിന്നെ നസ്ഖ് ചെയ്യപ്പെട്ടു. അതിൽ നിന്ന് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കാവുന്ന എന്താണ്? ഏഴ് തരത്തിലുള്ള ഖിറാഅത്താണ്. അത് ഒന്ന് ഇബ്നു ആമിർ, അതേപോലെ തന്നെ രണ്ട് അബ്ദുല്ലാഹി ബിൻ കസീർ. ഈ ഇബ്നു കസീർ അല്ല, ഇദ്ദേഹം തബൂത്താബിങ്ങൾപ്പെട്ട ആളാണ്. ആര്? അബ്ദുല്ലാഹി ബിൻ കസീർ, അതേപോലെ ആസിം, അബു അംർ, ഹംസ, നാഫിർ, അൽ കിസായി. ഇതൊക്കെ ഭാഷാപടുക്കളാണ്, നഹ്വിസ്റ്റുകളാണ്, ഖാരിഈകളാണ്, ആലിമുകളാണ്. അങ്ങനെയുള്ള ഈ ഏഴാളുകളുടെ പേരിലാണ് പിൽക്കാലത്ത് എന്തറിയപ്പെടുന്നത്? ഏഴ് ഖിറാഅത്ത് എന്ന് അറിയപ്പെടുന്നത്. ഇവര് മേൽപ്പറഞ്ഞ ഏഴ് സ്വഹാബികളിൽ നിന്ന് പഠിച്ച താബിങ്ങൾ. ആ താബിങ്ങൾ പ്രമുഖരാരൊക്കെയാണ്? ഖുർആന്റെ മുഫസ്സിറുകൾ തന്നെയാണ്. മുജാഹിദ് റളിയല്ലാഹു അൻഹു, ഖതാദ റളിയല്ലാഹു അൻഹു, ലഹാക്ക് റളിയല്ലാഹു അൻഹു, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രഗത്ഭരായ താബികളാണ് മുഫസ്സിറുകളായ താബികൾ. ആ അവരുടെ ഖിറാഅത്തിൽ നിന്നാണ് ഈ ഏഴാളും ചെയ്തത് പഠിച്ചത്. ഈ ഏഴാളുടെ പ്രത്യേകമായത്, ഇതിൽപ്പെട്ട രണ്ടാമത്തെ ആൾ അദ്ദേഹമാണ് വർഷ എന്നറിയപ്പെടുന്നത്. വർഷന്റെ ഖിറാഅത്തൊക്കെ ഇന്നും ഫേമസ് ആണ്. നമ്മൾ ഏറ്റവും അറിയപ്പെടുന്ന ഖിറാഅത്ത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത്. മറ്റ് ഏഴ് ഖിറാഅത്ത് ഒന്നും എല്ലായിടത്തും നിലനിൽക്കുന്നില്ല, ഉണ്ട്, എവിടെയെങ്കിലുമൊക്കെ ഉണ്ട്, അറിയാവുന്നവർ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. പക്ഷേ ഏറ്റവും വ്യാപകമായിട്ട് നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഖിറാഅത്ത് തന്നെ, അതിൽ ചില വേറെയും ചില ഗുണങ്ങളുണ്ട്. ചില ഖുർആൻ ആയത്തുകളുടെ രണ്ടാമത്തെ ഖിറാഅത്ത് എടുത്താൽ അതിന്റെ ആശയവും തഫ്സീറും ഒരു വ്യക്തമാവും ചെയ്യും. ഒരു സ്ഥലത്ത് പറയാത്ത രണ്ടാമത്തെ ഖിറാഅത്ത് എടുക്കുമ്പോൾ ആ ആയത്തിൽ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ള വല്ല ക്ലാരിറ്റിയും ആവശ്യമുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ രണ്ടാമത്തെ ഒരു ഖിറാഅത്ത് എടുത്തു നോക്കിയാൽ അത് ക്ലിയർ ആവും. അപ്പൊ സ്വഹാബികൾ അത് മനസ്സിലാവാൻ വേണ്ടി മുഫസ്സിൽ എന്തിട്ടുണ്ട്, മറ്റ് ഖിറാഅത്തുകൾ പരിശോധിക്കുകയും അവരതുവരെ എടുത്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ആയത്തിൽ എന്താണ്, ഫിറഔൻ വന്നു, അയാളുടെ പക്ഷത്തു നിന്നും വന്നു, തെറ്റ് വന്നു എന്നർത്ഥം. അപ്പൊ അർത്ഥം മുമ്പുള്ളവർ നല്ല അർത്ഥം വരിക, അയാളുടെ കൂടെയുള്ളവർ നടത്തേ വരും, വ്യത്യാസം മനസ്സിലായില്ല. രണ്ടും കുഴപ്പമില്ല, ഫിറൌന്റെ കൂടെയുള്ളവരിൽ നിന്നും ഫിറൌനിൽ നിന്നും തിന്മ വന്നു, അല്ലെങ്കിൽ ഫിറൌനിൽ നിന്നും ഫിറൌന്റെ മുമ്പുണ്ടായിരുന്ന ജനതയിൽ എന്ത് ചെയ്തു, തിന്മ വന്നു എന്നേ അർത്ഥം വരുള്ളൂ. അപ്പൊ ആ നിലക്ക് ഞാൻ സാന്ദർഭികമായിട്ട് നമ്മൾ മുമ്പ് അതിനെപ്പറ്റി പരാമർശിക്കേണ്ടി വരാത്തതുകൊണ്ട് രണ്ടു വാക്ക് പറഞ്ഞേ ഉള്ളൂ. ഏത് ഏഴ് ഖിറാഅത്താണാൽ അത് പല ആശയക്കുഴപ്പങ്ങളും ഉണ്ടാക്കേണ്ട ഒന്നുമില്ല. അത് അറബി ഭാഷയിലെ ഉച്ചാരണ വ്യത്യാസങ്ങൾ അള്ളാഹു അംഗീകരിച്ചു, അത് അങ്ങനെ തന്നെ വഹീ നടിച്ച അതുകൊണ്ടാണല്ലോ. അതിനാണ് ഞാൻ ആദ്യം എന്ത് പറഞ്ഞത്, ഉമറുള്ളാന്റെ അടുത്ത് നിന്ന് റസൂൾ തന്നെയാണല്ലോ പറഞ്ഞത്, അതും അവതരിപ്പിച്ചു തന്നെയാണ്, ഇതും അള്ളാഹ് അവതരിപ്പിച്ചു തന്നെയാണ് പറഞ്ഞല്ലോ. അപ്പൊ രണ്ടും ഒരേപോലെ എന്ത് ചെയ്തു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഏഴ് ഖിറാഅത്തില്ല. അതിനപ്പുറത്തുള്ള ഖിറാഅത്തൊക്കെ തള്ളപ്പെടേണ്ടതാണ് എന്നർത്ഥം. അതൊക്കെ പണ്ഡിതന്മാര് കൂലങ്കഷമായ പഠനങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഏഴ് ഖിറാഅത്തിനപ്പുറത്ത് എട്ടാമതൊരു ഖിറാഅത്തോട് ഖുർആൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, നിലനിൽക്കൂല. ഈ പത്ത് ഖിറാഅത്ത്, പതിനാല് ഖിറാഅത്ത് എന്നൊക്കെ പറഞ്ഞ ഈ ഏഴിന്റെ അകത്തുള്ള തന്നെ, ഈ ഏഴിന്റെ അകത്തുള്ളത്, അതായത് ഏഴിൽ രണ്ടാളത് ഒരുമിച്ച് ചേർത്തിട്ട് വേറൊരു ഖിറാഅത്ത് വരുമ്പോ എന്തായി, അത് എട്ടായി. അത് എട്ടാമത്തെ ഒരു ഖിറാഅത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ടായില്ല, കണക്കാക്കണ്ടായില്ല. ഏതായാലും ഇവിടെ പിന്നെ നമ്മൾ നമ്മുടെ ഖുർആനിൽ കണ്ടു പഠിച്ചതനുസരിച്ച് ചോദിയാൽ മതി. അങ്ങനെ ഒരു ഖിറാഅത്ത് ഉണ്ടല്ലോ എന്ന് കരുതി ഒരു വ്യത്യസ്തതക്കും പുതുമക്കും വേണ്ടി മാത്രം നമ്മൾ എന്ത് ചെയ്യണ്ടില്ല, പുതിയൊരു ഖിറാഅത്ത് ഓതി ശീലിക്കേണ്ടതില്ല. അല്ലെങ്കിൽ ആ ഖിറാഅത്ത് എനിക്ക് പഠിച്ചു മനസ്സിലാക്കി ഹാരികളോ ഹാഫിളുകളോ ഒക്കെ ആണെങ്കിൽ അവരങ്ങനെ പഠിക്കുന്നതിന് വിരോധമല്ല. അല്ലെങ്കിൽ എന്താണ്, ചിലപ്പോൾ അത് തെറ്റായ ചില നിലപാടുകളിലേക്കും ആശയക്കുഴപ്പങ്ങളിലേക്കും പോകാൻ സാധ്യത. അതുകൊണ്ട് ഞാനൊരു വിഷയം ഇവിടെ ഇബ്നു കസീർ സൂചിപ്പിച്ചത് എന്താണെന്ന് പറയാൻ വേണ്ടി ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ അൽ ഉമമുൽ മുശബ്ബിഹീന, സദൃശ സ്വഭാവമുള്ള ജനത, മനസ്സിലായില്ലേ. മുത്തഫിക്കാത്ത എന്താണ്, അതേ ഒരേപോലെയുള്ള വ്യത്യസ്ത വിശ്വാസങ്ങൾ ഉൾക്കൊള്ളുന്ന ജനത. സത്യം പറഞ്ഞാൽ അവരുടെ പ്രത്യേകത എന്താണ്, അൽ ഉമമുൽ മുഖദ്ദിബൂന ബിർ റുസുൽ, പ്രവാചകന്മാരെ തള്ളിക്കളഞ്ഞ ഒരു ജനതയാണ്. പ്രവാചകന്മാരെ തള്ളിക്കളഞ്ഞ ജനത എന്ന് ഉദ്ദേശിക്കുന്ന ആരാണ്, അവരെന്താണ് കൊണ്ടുവന്നത്, ബിൽ ഹാത്തിയ, ഹാത്തിയ എന്ന് പറഞ്ഞ തിന്മ, വഹിയ തക്ദീബ് ബിമാ അൻസലല്ലാഹ്, അല്ലാഹ് അവതരിപ്പിച്ചതിനെ തള്ളുക എന്നതാണ് അവർ കൊണ്ടുവന്ന തിന്മ. അല്ലാഹു അവതരിപ്പിച്ചതിനെ അവരെന്ത് ചെയ്തു, തള്ളി. പിന്നെ ഖാല റബീ, റബീ പറയുന്നു ബിൽ ഹാത്തിയ എന്ന് പറഞ്ഞാൽ ബിൽ മാസിയ, കുറ്റം, മാസിയത്തന ധിക്കാരം, അവർ ധിക്കാരം കൊണ്ടുവന്നു. ഇമാം മുജാഹിദ് പറഞ്ഞത് ബിൽ ഖതായ, ഖാത്തിയ എന്ന് പറഞ്ഞാൽ എന്താണ്, മുജാഹിദ് ഇതൊക്കെ താബിഈകളാണ് ഈ പറഞ്ഞത്. ഖതായ എന്ന് പറഞ്ഞാൽ പാപങ്ങൾ കൊണ്ടുവന്നു, ഫിറൌനും ഫിറൌനെ പോലെയുള്ളവർ എന്നർത്ഥം. മുശബ്ബിഹീൻ എന്നാണ് ഒരു അർത്ഥം വരിക, ഏത് ഖിബലിഹീൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ഫിറൌന് മുമ്പുള്ളവരും കൊണ്ടുവന്ന എന്താണ്, അവർ കൊണ്ടുവന്നത് കുറ്റങ്ങളാണ്, തിന്മകൾ കൊണ്ടുവന്നു. വേറെടുത്ത് അല്ല പറഞ്ഞത് അവർ അവരുടെ തൊട്ടു ശേഷം പറഞ്ഞെന്താണ് അവർ അവരുടെ റബ്ബിന്റെ റസൂലിനെ എന്ത് ചെയ്തു തള്ളി. അപ്പൊ അവർ കൊണ്ടുവന്ന കുറ്റം എന്താണെന്ന് അവിടെ വിശദീകരിച്ചു. അവർ കൊണ്ടുവന്ന കുറ്റം എന്താണ്? റസൂലിനെ തള്ളി. അവരുടെ റസൂലുമാരെന്ത് ചെയ്തു? തള്ളി. നൂഹ് നബിയെ തള്ളി, ലൂത്ത് അലൈഹി ഇസ്ലാമിനെ തള്ളി, അതേപോലെ തന്നെ മൂസ അലൈഹി ഇസ്ലാമിനെ തള്ളി, അങ്ങനെയുള്ളവരൊക്കെ തള്ളി. നമുക്ക് എന്ത് ചെയ്തു? ഇതിൽ നിന്ന് കിട്ടി. അവരെ പിടികൂടി. അഖദത്ത റാബിയ, റാബിയ എന്ന് പറഞ്ഞാൽ അലീമതൻ, ശദീദതൻ, അലീമതൻ, വമ്പിച്ചതും ശക്തമായതും വേദനാജനകമായതുമായ പിടുത്തം. ഇതെല്ലാം കൂടി ചേർന്നതാണ് റാബിയ. റാബിയ എന്ന് പറഞ്ഞാൽ വമ്പിച്ച പിടുത്തം, വേദനാജനകമായ പിടുത്തം പിടിച്ചു. അതാ അങ്ങനത്തെ വേറെ. അവർ അവരുടെ റബ്ബിന്റെ റസൂലിനെ തള്ളി. അങ്ങനെ അവരെ അവൻ ഒരു ശക്തമായ പിടുത്തം പിടിച്ചു. ആര്? അല്ലാഹു ആ ജനതയെ ശക്തമായ പിടുത്തം പിടിച്ചു. കുല്ലുൻ കദബ റസൂലല്ലാഹി ഇലൈഹി, എല്ലാവരും എന്ത് ചെയ്തു? അവരിലേക്ക് നിയുക്തരായ പിന്നെ റസൂലുമാരെ തള്ളി. കുല്ലുൻ കദബ റസൂല ഫഹഖ വഈദ് എന്ന് പറഞ്ഞ പോലെ, കുല്ലുൻ കദബ റസൂല, എല്ലാവരും എന്ത് ചെയ്തു? റസൂലുമാരെ തള്ളി. ഫഹഖ വഈദ്, അപ്പോൾ വഈദ് സത്യമായി പുലർന്നു. വഈദ് എന്ന് പറഞ്ഞാൽ താക്കീത്. എന്താണ് താക്കീത്? ശിക്ഷ ഇറങ്ങും, ദുനിയാവിന് ശിക്ഷ ഇറങ്ങും, പരലോകത്ത് നരകം തരും, അതാണ് താക്കീത്. ആ താക്കീത് സത്യമായി പുലർന്നു എന്ന് ഖുർആൻ മറ്റൊരിടത്ത് പറഞ്ഞ പ്രകാരമാണ്. വമൻ കദബ ബി റസൂലി, റസൂലിനെ തള്ളിയവർ, ഫഖദ് കദബ ബിൽ ജമീഇ, ഒരു റസൂലിനെ തള്ളിയാൽ തന്നെ എല്ലാ റസൂലിനെയും തള്ളിയതിന് തുല്യമാണ്. തങ്ങൾക്ക് വന്ന റസൂലിനെ തള്ളിയാൽ തന്നെ മറ്റു റസൂലിനെയും തള്ളിയതിന് തുല്യമാണ്. ഒരാൾ പറയാൻ, ഞങ്ങൾ മുഹമ്മദ് നബിയെ മാത്രമേ തള്ളിയിട്ടുള്ളൂ, മൂസാ നബിയെ ഞങ്ങൾ തള്ളിയിട്ടില്ല, ഈസാ നബിയെ തള്ളിയിട്ടില്ല, ഇബ്രാഹിം നബിയെ തള്ളിയിട്ടില്ല എന്ന ഒരു ക്രിസ്ത്യൻ എങ്ങനെ ഒന്ന് പറഞ്ഞാൽ അർത്ഥം വെറുതെ. മുഹമ്മദ് നബിയെ തള്ളിയാൽ തന്നെ എന്തായി? ബാക്കി എല്ലാരും തള്ളിയതിന് തുല്യമായി. ഇനി അടുത്തത് പിന്നെ എന്താണ് വേറൊരു സൂറത്തിൽ പറയുന്നത്? നൂഹ് നബിയുടെ ജനത റസൂലുമാരെ തള്ളി. കണ്ട അവിടെ നൂഹ് നബിയുടെ ജനത നൂഹ് നബിയെ മാത്രമല്ലേ തള്ളിയിട്ടുള്ളൂ, എന്നിട്ടും പറഞ്ഞെന്താ? എല്ലാ റസൂലുമാരെയും തള്ളി എന്ന് പറഞ്ഞു. അപ്പൊ ഒരു നബിയെ തള്ളിയാൽ തന്നെ എന്താണ്? ഒരുപാട് റസൂലുമാരെ തള്ളി എന്നർത്ഥം. കദബത്ത് ആദുനിൽ മുർസലീൻ, അല്ലെ? സൂറത്തു ഷുഅറായുള്ള ആയത്തുകളാണ്. ആദ്യ ജനത എന്ത് ചെയ്തു? റസൂലുമാരെ തള്ളി. ശരിക്കും ആദ്യ ജനത ആരെയാണ് തള്ളിയത്? ഹൂദ് നബിയാണ് തള്ളിയത്. പക്ഷെ എല്ലാ റസൂലുമാരെയും തള്ളിയതാണ് ഖുർആൻ എന്ത് ചെയ്ത് പറഞ്ഞു. കദബത്ത് സമൂദുനിൽ മുർസലീൻ, സമൂദ് ഗോത്രം എന്ത് ചെയ്തു? എല്ലാ റസൂലുമാരെയും തള്ളി. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഒരു റസൂലിനെ തള്ളിയാൽ എല്ലാ റസൂലുമാരെയും തള്ളി എന്നുള്ളതിന് ചില തെളിവുകൾ ഇവിടെ കൊടുത്തു. അതേപോലെ ജാഇലുല്ലി ഉമ്മത്തിൻ റസൂലും വാഹിദ്, എല്ലാ ഉമ്മത്തിലേക്കും ഒരു റസൂലിനെ അയച്ചു. പരിഹാദ കാല ആവുന, ഇവിടെ അതുകൊണ്ടാണ് ഏകവചനാക്കി പറഞ്ഞത്. അവർ അവരുടെ റബ്ബിന്റെ റസൂലിനെ തള്ളി. അപ്പോൾ അവരെ അള്ളാഹു ശക്തമായ ഒരു പിടുത്തം പിടിച്ചു. റാബിയത്തൻ എന്ന നൈമാ മുജാഹിദ് പറഞ്ഞു ശദീദത്തൻ, ശക്തമായ സുദ്ധി. അദ്ദേഹം പറഞ്ഞു മുഹ്ലിക്കത്തൻ, നാശകരമായ പിടുത്തം പിടിച്ചു. റാബിയത്തൻ എന്ന മുഹ്ലിക്കത്തൻ, നശിപ്പിക്കുന്ന പിടുത്തം പിടിച്ചു. ഇനി അള്ളാഹു ഒരു അനുഗ്രഹം നൽകിയതിനെ ഓർമ്മിപ്പിക്കുകയാണ്. തദ്ഖീറു ബിനി അണത്തി സഫീന, കപ്പൽ എന്നൊരു അനുഗ്രഹം. വെള്ളം അതിരി കവിഞ്ഞപ്പോൾ, തകാതണ സാധനം അക്രമം കാണിക്കുന്നതിനാ പറയാം. വെള്ളം എന്തിനോട് ചേർക്കുമ്പോൾ അക്രമല്ല, മനുഷ്യരോട് ചേർക്കുമ്പോൾ അക്രമാണ്. വെള്ളം അതിരി വിടുക, വെള്ളം അതിരി വിട്ടപ്പോൾ അള്ളാഹുവിന്റെ ഉത്തരവനുസരിച്ച് പരിധിയിലും അധികമായപ്പോൾ, നിലവിലുണ്ടായതിലും കൂടുതൽ ഉയർന്നപ്പോൾ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിന് കൊടുത്ത അർത്ഥം വേറെയും ചിലർ കൊടുത്ത അർത്ഥം കസൂറ വർദ്ധിച്ചു. വെള്ളം എന്ത് ചെയ്തു? സാധാരണ ഭൂമിയിൽ ഉണ്ടാകുന്നതിനേക്കാൾ വെള്ളം കൂടി. ഫദാലിക ബിസബബി ദഅവത്തി നൂഹ് അലൈഹിസ്സലാം അലാ ഖൗമിഹി, ഇങ്ങനെ വെള്ളം കൂടാനുള്ള കാരണം നൂഹ് നബിയുടെ പ്രാർത്ഥനയാണ്. എപ്പോഴാണ് നബി അങ്ങനെ പ്രാർത്ഥിച്ചത്? ഹീന കദബൂഹു വഖാലഫുഹു, അദ്ദേഹത്തിന്റെ ജനത അദ്ദേഹത്തെ തള്ളുകയും അദ്ദേഹത്തിന് എതിര് നിൽക്കുകയും ചെയ്തു. ഒരുപാട് ദേവത്വം നടത്തി, എത്ര കാലം, എത്ര വർഷം, അത്ര വർഷം ദേവത്വം നടത്തി. അവസാനം നൂഹ് അലൈഹിസ്സലാം സമൂഹത്തിനെതിരെ പ്രാർത്ഥിക്കുന്ന അത്രയും കാലം ദേവത്വത്തിനുണ്ടായ നൂഹ് അലൈഹിസ്സലാം. അങ്ങനെ ഫഅബദു ഗൈറല്ലാഹ്, അവരാണെങ്കിൽ അള്ള അല്ലാത്തവർ ആരാധിച്ചു. അങ്ങനെ ഇരിക്കെ ഫസ്തജാബല്ലാഹു ലഹു, അദ്ദേഹത്തിന്റെ ദുആ അള്ള സ്വീകരിച്ചു. അങ്ങനെ തൂഫാൻ, ആ നാട്ടിലുള്ള എല്ലാവർക്കും വ്യാപകമായിട്ട് പ്രളയം വന്ന് പിടികൂടി. ഇല്ല മൻകാനമാണൂഹിം ഫിസ്സഫീന, പ്രളയത്തിൽ, തൂഫാനാണ് പ്രളയം, അതിൽ നിന്ന് രക്ഷപ്പെട്ടത് ആര് മാത്രമാണ്? നൂഹ് നബിയുടെ കൂടെ കപ്പലിൽ കയറിയ ആളുകൾ മാത്രം രക്ഷപ്പെട്ടു. ഫന്നാസു കുല്ലുഹും മിൻ സുലാലത്തി നൂഹിൻ വദുലിയത്, അതൊക്കെ നൂഹ് നബിയുടെ സന്താന പരമ്പരയുള്ളവർ മാത്രമാണ്. കപ്പലിൽ രക്ഷപ്പെട്ടവരൊക്കെ നൂഹ് നബിയുടെ മക്കളും മക്കളുടെ മക്കളും, കാരണം നൂഹ് നബി അല്ലൊരു വല്യാപ്പേട്ടെന്ന് ജീവിച്ചിരിപ്പുള്ളു. അദ്ദേഹം ഒരുപാട് കാലം തലമുറകൾക്ക് എന്ത് ചെയ്തു, കാരണവരായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ പരമ്പരയിൽപ്പെട്ട ഏകദൈവ ആരാധകരായ ഒരു സംഘം മാത്രം ആ കപ്പലിൽ, അത് അവർക്ക് വലിയൊരു അനുഗ്രഹം കൊടുത്താണ്. മുംതന്നൻ അലന്നാസ്, ജനങ്ങൾക്ക് അള്ളാഹുവിന് ലഭിച്ചൊരു മിന്നത്തൻ എന്താണ്? അനുഗ്രഹം. ഇന്നാ ലമ്മാ തഗൽമാ, വെള്ളം അതിരു കവിഞ്ഞപ്പോൾ, ഹമൽനാകും ഫിൽ ജാരിയ, നിങ്ങളെ നാം ജാരിയത്തിൽ വഹിച്ചു, സുരക്ഷിതമായി കൊണ്ടുപോയി നടത്താൻ. ജാരിയത്ത് എന്നതിൽ പല അർത്ഥമുണ്ട്, ഇവിടെ അർത്ഥം കപ്പൽ. അൽ ജാരിയ എന്നുള്ള അർത്ഥം സഫീന, പെൺകുട്ടിക്ക് പറയും, ഒഴുകുന്നത് അതിനർത്ഥം ഉണ്ട്. ഇവിടെ അതിനർത്ഥം എന്താണ്? ജാരിയ എന്ന അടിമസ്ത്രീ എന്നർത്ഥം ഉണ്ട്. ഇവിടെ അർത്ഥം കപ്പൽ. ജാരിയത്തിൽ എന്ന് പറഞ്ഞാൽ കപ്പലിൽ നാം അവരെ ചുമന്നു. വഹിയ സഫീനത്തുൽ ജാരിയ അലാ വജ്ഹിൽ മാ, സമുദ്രോപരിതലത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കപ്പൽ എന്നാണ് ഇതിന്റെ അർത്ഥം. അൽ ജാരിയ എന്തിനാണ്? നിങ്ങൾക്ക് ഒരു ഉത്ബോധനമായിരിക്കാം. ലിനജാലഹ, നാം അതിനെ ആക്കാൻ വേണ്ടി, ലക്കും നിങ്ങൾക്ക്, തദ്ഖിറത്താൻ. അവിടെ ഹാ എന്ന് പറഞ്ഞാൽ പലതുമാകാം, ഒന്ന് ആ കപ്പൽ, അല്ലെങ്കിൽ ആ കപ്പലുള്ള ജനത, ഒക്കെ എല്ലാം അതിൽപ്പെട്ട തന്നെയാണ്. അതെല്ലാം എന്ത് തന്നെയാണ്? ഒരു സംഘത്തെ തൗഹീദുള്ള ആളുകളെ മാത്രമല്ല രക്ഷപ്പെടുത്തി ഒഴുക്കി കൊണ്ടുപോയി എന്നുള്ള എന്താണ്, അതിനെക്കുറിച്ച് പഠിക്കുന്ന ആളുകൾക്കൊക്കെ നമ്മളും പഠിക്കാം, നമുക്കൊക്കെ എന്തന്നെയാണ്, അതൊരു പാഠം തന്നെയാണ്. ലിനജാലഹാലക്കും തദ്ക്കിറത്തൻ, നിങ്ങൾക്ക് ഒരു ഉത്ബോധനമായിരിക്കാൻ വേണ്ടി, മനസ്സിലായില്ലേ? എന്നിട്ടോ അവരാ തയ്യാർ എന്ന പ്രവാഹം, നമ്മ തർക്കപോര അല തയ്യാറിൽ, വെള്ളത്തിന്റെ മഹാപ്രവാഹത്തിൽ കുത്തിയൊഴുക്കിൽ എന്താണ് ആ കപ്പലിൽ അവരങ്ങനെ രക്ഷപ്പെടുത്തി ഫിൽ ബിഹാരി സമുദ്രത്തിൽ. അള്ളാഹു മറ്റൊരിടത്ത് പറഞ്ഞു, വജാലലകും മിനൽ ഫുൽകി വൽ അനാമി മാ തർക്കബൂൻ ലിതസ്തവു അലാ ളുഹൂരിഹി സുമ്മ തദ്കുറൂ നിഅമത റബ്ബിക്കും നിഅമത റബ്ബിക്കും ഇദസ്തവൈതും അലൈഹി, നിങ്ങൾക്ക് കപ്പലിൽ നിന്നും കന്നുകാലികളിൽ നിന്നും നിങ്ങൾ കയറ്റിയതൊക്കെ അവൻ നിങ്ങൾക്ക് നിശ്ചയിച്ചു. നിങ്ങളോട് കയറാൻ പറഞ്ഞു, അവരുടെ കന്നുകാലികളെയും കപ്പലും കയറാൻ പറഞ്ഞു, കയറ്റിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അത് ഭൂമിയുടെ ഉപരിതലത്തിൽ എന്ത് ചെയ്യും? അണയും. ആര്? കപ്പൽ. ആ അണയുന്ന സമയത്ത് നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള അനുഗ്രഹമായിരിക്കും. അതൊരു സ്ഥലത്ത് വന്ന് നങ്കൂരമിട്ടാലത് എന്തായിരിക്കും? അത് നിങ്ങൾക്കുള്ള റബ്ബിൽ നിന്നുള്ള അനുഗ്രഹമാണ്. അത് ഓർക്കണം എന്നാ പറഞ്ഞത്. പറഞ്ഞതാണ് അവർക്കുള്ള ദൃഷ്ടാന്തം. അതൊക്കെ പലർക്കും കാണാതിരുന്നതല്ല. അന്ന ഹമൽനാ ദുരിയത്തവും, അവരുടെ മക്കളെ നാം എങ്ങനെയാണ് ചുമന്നത്? ഫിൽഫുൽക്കിൽ മഷൂർ, നിറയ്ക്കപ്പെട്ട കപ്പലി. അതേപോലെ അവർക്ക് ഹലക്കനാലവും മിമ്മിസ്ലിഹി, അതുപോലെ അവർക്ക് നാം ഉണ്ടാക്കി കൊടുത്തു മായർക്കബുൻ, അതിൽ അവർ കയറിയതൊക്കെ നാം ഒരുപാട് കന്നുകാലികളില്ലേ, അതിനെയും അല്ല എന്ത് ചെയ്തു, അവർക്ക് ആ കപ്പലിൽ അവർക്ക് വേണ്ടി നിശ്ചയിച്ചു കൊടുത്തു. മറ്റു സൂറത്തുകളിൽ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അബ്ദുല്ലാഹു സഫീനത്ത ഹത്ത അദ്രക്ഹ വൈ ഹാദിഹിൽ ഉമ്മ, അല്ലാഹു സുബ്ഹാനഹു വതആല എന്താണ് ഈ ഉമ്മത്തിലെ ആദ്യകാലക്കാരായ ആളുകൾക്ക് ലഭിക്കുമാർ ഈ കപ്പലിനെ അല്ലാഹു അവിടെ അവശേഷിപ്പിച്ചു. അതുകൊണ്ടാണ് വത്തഹ ഉദുനു വായ വഅ യഅയ അയന തഅയ തഅയ അന്ന് വരുമ്പോ അൻ തഅയഹ അന്ന് അവിടെ ഉണ്ട് പറഞ്ഞിട്ടില്ലെങ്കിലും. അപ്പൊ എന്താ അർത്ഥം? വത്തഹ എന്നുള്ളത് നേരത്തെ ഊതിയതിന്റെ ബാക്കിയാണ്. നേരത്തെ നമ്മൾ എന്താ ഊതിയത്? വത്തഹ എന്നുള്ളത് തൊട്ടു മുമ്പ് എന്താ ഊതിയത്? ലിനജാലഹാലക്കും ലീ എന്ന് പറഞ്ഞു, ലീ ലിനജാല, ലിനജാല നാം ആക്കാൻ വേണ്ടി. അപ്പൊ ലി അൻ അജാല എന്നാണ് അന്ന അവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അൻ എന്ന് പറഞ്ഞാൽ അൻ എഫ് അലാന ചെയ്യാൻ അർത്ഥം കിട്ടും. ലി അൻ യജാല എന്ന അർത്ഥം എന്താണ്? ആക്കാൻ വേണ്ടി. അപ്പം ഫത്വ കൊടുത്ത് പറയും ലി അൻ യജാല, ലി അൻ യജാല എന്ന്. ആ ലീ വന്നതുകൊണ്ട് തന്നെയാണ് ഇവിടെ എന്തും വന്നത്, തഅയഹ. മനസ്സിലായോ? ലി നജഅലഹ ലകും തദ്കിറത എന്ന് പറഞ്ഞാൽ ലി അൻ നജഅലഹ ലകും തദ്കിറത, നിങ്ങൾക്ക് ഉത്ബോധനമാക്കാൻ വേണ്ടി. പിന്നെ വ അൻ തഅയഹ എന്ന് പറഞ്ഞിട്ട് ആ അൻ പറഞ്ഞിട്ടില്ലെങ്കിലും അവിടെ അതുണ്ട് എന്ന് മനസ്സിലാക്കണം. അത് ഗ്രാമർ ഒരു നിയമമാണ്, ഒളിച്ചു വെച്ച അൻ വരിക എന്നുള്ളത്. അൻ അവിടെ ഉണ്ട്, അതുകൊണ്ടാണ് തഅയ എന്ന് പറഞ്ഞത്. ശരിക്ക് വ ആ യഅയ്ന വ ആ നന്ദ ശ്രദ്ധിച്ചു, വ ആ നന്ദ ശ്രദ്ധിച്ചു കേൾക്കും. വ ആ യഅയ് ശ്രദ്ധിച്ചു കേൾക്കുന്നു, തഅയ്ന നീ കേൾക്കുന്നു, തഅയഹ അത് നീ കേൾക്കുന്നതിനു വേണ്ടി, തഅയഹ കേൾക്കുന്നതിനു വേണ്ടി, ശ്രദ്ധിച്ചു കേൾക്കുന്നതിന്. നീ എന്നല്ല അത്, നീ എന്നുള്ളതിനും താ എന്ന് പറയും അത് എന്നുള്ളതിനും. സ്ത്രീലിംഗ രൂപത്തിൽ വരുമ്പോൾ എന്താ പറയുക, അത് കേൾക്കുന്നതിന് വേണ്ടി. ഇവിടെ അത് എന്ന് പറഞ്ഞാൽ എന്താണ് താഴെ പറയുന്നത്, വായത്വം. ഇരട്ട അവയവങ്ങൾ സ്ത്രീലിംഗമായിട്ട് ഉപയോഗിക്കാം, കണ്ണ് മൂക്ക് ചെവി പോലത്തെ രണ്ടെണ്ണ അവയവങ്ങൾക്ക് അറിവി കൈയൊക്കെ കാലൊക്കെ എന്താണ് സ്ത്രീലിംഗമായിട്ട് ഉപയോഗിക്കാം. തിൽക്ക യദു തിൽക്കായും അല്ലെങ്കിൽ ഹാദിഹി യദു ആദിഹിയായും എന്നൊക്കെ പറയുന്നത് ഉദിന് സ്ത്രീലിംഗമാണ്. അതുകൊണ്ടാണ് യഐ എന്ന് പറയാതെ തഐ, തഐഹ ഉദുനുൻ വായത്വം, ഉദുനുൻ വായത്വം. ഉദുൻ എന്താണ്? ചെവി. വായത്തന ശ്രദ്ധിച്ച് കേൾക്കുന്ന ചെവി, അതൊരു പ്രയോഗമാണ്. കേൾക്കുന്ന ഓരോ ചെവിയും കേൾക്കാൻ വേണ്ടി എന്നാ ഓരോ ആളും ശ്രദ്ധിച്ച് കേൾക്കുന്ന അവയവമാണ് ചെവി. പക്ഷെ അത് പറയുമ്പോൾ നമുക്ക് ആ വിഷയത്തിൽ ഊന്നൽ കിട്ടും, ഓരോരുത്തർ ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ള നമ്മുടെ മനസ്സ് പതിയും. അതിന് അറബിയിൽ ഉപയോഗിക്കുന്ന ശൈലിയാണെന്ത്, കേൾക്കുന്ന വസ്തുവിനെ പറയാം. ഓരോ കണ്ണും കാണാൻ വേണ്ടി തന്നാൽ ഓരോരുത്തരും കാണാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ മതി, പക്ഷെ ഓരോ കണ്ണും കാണാൻ വേണ്ടി അതിന് കുറച്ചും കൂടി ആഴത്തിന്റെ അർത്ഥം കിട്ടും. അതേപോലെ കേൾക്കുന്ന ഓരോ കാതും കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത്. നമുക്ക് തന്നെ ചരിത്രം പറഞ്ഞിരുന്നു, ഈ ചരിത്ര ഭാഗങ്ങളൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നതിനാ, സമൂദ് ഗോത്രം, ആദ് ജനത, ഫിറഔന്, അതേപോലെ നൂഹ് നബിയുടെ ജനത, ലൂത്ത് നബിയുടെ ജനത, മുത്തഫിഖാത്ത്, ഇതൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നതിനാ, കേൾക്കുന്ന ഓരോ കാതും കേട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാ. അതാണ് വിഷയം പറയുന്നത്. അപ്പൊ എന്താ അർത്ഥം? ഇന്നാ ലമ്മാ തഗൽ മാഉ ഹമൽനാകും ഫിൽ ജാരിയ, വെള്ളം ഉയർന്നപ്പോൾ നാം അവരെ നിങ്ങളെ, നിങ്ങളെ തന്നെ നമ്മളൊക്കെ ബാധിക്കുന്ന രൂപത്തിലാണ് സംസാരം, കപ്പലിൽ എന്ത് ചെയ്തു, രക്ഷപ്പെടുത്തി. നിങ്ങൾക്കൊരു ഉത്ബോധനമായിരിക്കാൻ വേണ്ടി. കേൾക്കുന്ന ഓരോ കാതും ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടി, കേൾക്കുന്ന ഓരോ കാതും ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടി ഈ കാര്യങ്ങൾ അള്ള ചെയ്തു എന്നാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇനി അടുത്ത എന്താണ്? പുതുനും വായ എന്നാൽ അക്കലത്ത് അനില്ലാഹി ഫൻതഫഅത് ബിമാ സമിഅത് മിൻ കിതാബില്ല, അള്ളാഹിന്റെ കിതാബിൽ നിന്ന് വരുന്ന വിഷയങ്ങളും ദൃഷ്ടാന്തങ്ങളും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം എന്നുള്ളത് കൂടി എന്നിട്ട് ഈ ചരിത്രം വിശദീകരിക്കുന്നതിൽ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ലഹാക്ക് പറഞ്ഞത് സമയത്ത് ഉദുനും വായ എന്നാൽ ചെവി കേട്ടു എന്നർത്ഥം, ശ്രദ്ധിച്ചു കേട്ടു എന്നുള്ളതിനാണ്. സമിയ എന്നുള്ളതിനേക്കാൾ ഒന്നുകൂടി ആഴത്തിൽ അർത്ഥം എന്തിന്, ശ്രദ്ധിച്ചു കേട്ടു, ഇഷ്ടമ എന്നുള്ള അർത്ഥം. മല്ലഹു സംഉൻ, കേൾവിയുള്ള ഓരോരുത്തരും കേൾക്കാൻ, കേൾവി മാത്രം പോരാ അവിടെ, സംഉൻ സഹീഹുൻ വ അഖ്ലുൻ റജീഹുൻ, ബുദ്ധിയുള്ളവരെന്നും കൂടി അർത്ഥം. അപ്പൊ ബുദ്ധി കൂടി ഉപയോഗിച്ച് കേൾക്കുന്നതിനാണ് എന്താ പറയാ, വായാന്ന് പറയാം. വെറുതെ ശബ്ദം കേൾക്കല്ല, കേൾക്കുന്ന കാര്യത്തെ കുറിച്ച് അത് ചിന്തിക്കും വേണം. ആ നിലക്ക് കേൾക്കുന്നതിനാണ് അറബിയിൽ എന്ത് വാക്ക് ഉപയോഗിക്കാം, ചിന്ത കൊടുത്ത് ഉപയോഗിക്കുക, ബുദ്ധി കൊടുത്ത് കേൾക്കാം, ബുദ്ധി കൊടുത്ത് ചെവി കൊണ്ട് കേൾക്കുക, അങ്ങനെ കേൾക്കുന്നതിനാണ് വഅ എന്ന വാക്ക് ഉപയോഗിക്കുക എന്നും എന്തിരിക്കുന്നു നമ്മൾ ലഹാക്ക് പറഞ്ഞിരിക്കുക. അതൊക്കെ താബിഅങ്ങളാണ്. ഇത് അതായത് നമുക്ക് വിഷയം മനസ്സിലായി. അടുത്തെന്താ, ഫഇദാ നുഫിഖ ഫിസ്സൂരി നഫഖതു വാഹിദ വഹമിലത്തിൽ അർളു വൽ ജിബാലു ഫദുക്കതാ ദക്കത വാഹിദ ഫയൗമഇദിൻ വഖഅത്തിൽ വാഖിയ وانشقت السماء فهي يومئذ واهية والملك على أرجائها ويحمل عرش ربك فوقهم يومئذ ثمانية قيامت نالنا چلے بخبر دقلانے نمبر ایتو يقول تعالى مخبرنا نحوال يوم القيامة ഖിയാമത്തിലെ വിഫലതകൾ ഓർമ്മിപ്പിക്കാനുള്ള വബ്ബറു ദാലി. ഒന്നാമത്തെ ഖിയാമനാൾ തുടങ്ങി, ഒന്നാമത്തെ സംഭവം എന്താണ്? ദാലിക നഫഖത്തുൽ ഫസഅ, അസ്വസ്ഥതയുടെ ഉറുത്ത്. എല്ലാവരെയും ബോധരഹിതരാക്കുന്ന ആകെ ഇളക്കി മറിക്കുന്ന ഒരു ഊത്ത്. അസ്വസ്ഥാന ഭൂമി, അസ്വസ്ഥാനം എന്തർത്ഥം? ഇളക, ഭൂമി ഇളക്കാനുള്ള ഊത്ത്. പിന്നെ എല്ലാവരെയും ബോധരഹിതരാക്കാനുള്ള ഊത്ത്. അള്ള ഉദ്ദേശിച്ചവരൊഴികെ ബാക്കിയെല്ലാം ബോധരഹിതരായി നിലം പതിക്കുന്ന ഒരു ഊത്ത് വരാൻ, ഒരാളും ആകാശഭൂമികളിൽ ബാക്കിയില്ലാതെ നിലം പതിച്ചു പോകുന്ന ഒരു ഊത്ത് വരാൻ. സുമ്മാ അത് കഴിഞ്ഞാൽ നഫഖത്തുൽ ഖിയാം, മൂന്നാമത്തെ ഊത്ത് ഏതാണ്? ഖിയാമത്തിനാളിന്റെ ഊത്ത്. ലിറബ്ബിൽ ആലമീൻ വൽ ബഅസി വൻ നുസൂർ, ഉയർത്തെഴുന്നേൽപ്പിന്റെ ഊത്ത്. വൽ ബഅസി വൻ നുസൂർ, ഉയർത്തെഴുന്നേൽപ്പിന്റെയും ഒരുമിച്ച് കൂട്ടലിന്റെയും ഊത്ത്. വഹിയാദിഹി നഫഖ, ആ ഊത്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വഖദ് അക്കദഹ ഹാഹുന ബി അന്നഹ വാഹിദ, അതൊരൊറ്റ ഊത്താണ്, അതൊരു ഒറ്റ ഊത്താണ്. ലി അന്ന അമറല്ലാഹി ലാ യുഖാലിഫ് വലാ യുമാനിഉ വലാ യഹ്താജു ഇലാ തക്റാരി മാ ലാ തക്ഫീ. അല്ലാഹുവിന്റെ കൽപ്പന എന്ന് പറഞ്ഞാൽ രണ്ടു വട്ടം കൽപ്പിക്കേണ്ട ആവശ്യമില്ല. അള്ള ഒരു കാര്യം ഒരിക്കൽ പറഞ്ഞാൽ നടപ്പായി. പ്രത്യേകിച്ച് മലക്ക്, മലക്കൾ അള്ള കൽപ്പിക്കുന്ന ഏതെങ്കിലും കാര്യം ലംഘിക്കും, അള്ള ഊതുക എന്ന് പറയുമ്പോഴേക്കും ഊതും. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, എന്ത്? സാഹിബ് സൂർ, അതായത് ഇസ്രാഫീൽ അലൈഹി സലാം, അദ്ദേഹം ഇപ്പോൾ തന്നെ ചെയ്യാണ് വായിൽ സൂറു വെച്ച് തല ആകാശത്തേക്ക് ചരിച്ച് അർശന നേരം. എന്തിനാ ചരിച്ചു വെച്ചത്? അള്ളാഹുവിന്റെ കൽപ്പന കിട്ടാൻ. കൽപ്പന കിട്ടി അപ്പൊ ഊതണം, എന്നിട്ട് ലോകം നശിക്കാം. അങ്ങനെ ലോകം ഒട്ടോയെ നശിക്കാൻ വേണ്ടിയുള്ള ഊത്ത്, ആ ഊത്തിനു വേണ്ടി കാത്തിരിക്കാൻ പറഞ്ഞു. അതാണ് കാഹളത്തിൽ ഒരൊറ്റ ഊത്ത് ഊത്ത ഊതപ്പെടുമ്പോൾ. അതിനർത്ഥം ഓരോ ഊത്തേ ഉള്ളൂ എന്നല്ല, നശിക്കാനും ഊത്തുണ്ട്, ഉയർത്തെഴുന്നേൽപ്പിനെന്നുണ്ട് ഊത്ത്. അത് രണ്ടും ഓരോ ഊത്താണ്. ആകെ നശിക്കാനുള്ള ഊത്തും ഒരൊറ്റ ഊത്താണ്. ഇനി ഉയർത്തെഴുന്നേൽക്കാനുള്ള ഊത്തും എന്താണ്? ഒറ്റ ഊത്താണ്. അതാണ് ഫഇദാ നുഫിഖ ഫിസ്സൂരി നഫഖത്തു വാഹിദ, അങ്ങനെ ഒരു ഊത്ത് അത് ഊതപ്പെടുമ്പോൾ. അള്ളാഹുവിന്റെ കൽപ്പന എന്ന് പറഞ്ഞാൽ ശക്തമായ കൽപ്പനയാണ്, അതിന് പിന്നെ ഒഴിവില്ല. അങ്ങനെ വന്നാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? വഹമിലത്തിൽ അർളു വൽ ജിബാലു ഫദുക്കത ദക്കതം വാഹിദ, എന്താണ്? ഐ ഫമുദ്ദത്ത് മദ്ദൽ അദീം. ഹുമിലത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് മുദ്ദത്ത്, നീട്ടപ്പെട്ടു. ഹുമിലത്ത് എന്ന് പറഞ്ഞാൽ വഹിക്കപ്പെട്ടു എന്നാണ്, ആകെ പരത്തപ്പെട്ടു, മനസ്സിലായില്ലേ? എന്നിട്ടോ മദ്ദൽ അദീം അൽ ഉഖാലി എന്ന് പറഞ്ഞാൽ ശരിക്കും പരന്ന് കിടക്കുന്ന വിശാലമായ ഒരു മൈതാനം പോലെ എന്തായി മാറും അത്? ഭൂമി പരത്തപ്പെടും. തപ്പത്തലത്തിൽ അറിവ് വയറൽ അറിവ്, ഈ ഭൂമി ഇതല്ലാത്ത മറ്റൊരു ഭൂമിയാണ്. ഇപ്പൊ ഉള്ളത് ഉരുണ്ട ഭൂമിയാണ്, ഇനി വരാൻ പോകുന്നത് പരന്ന ഭൂമിയാണ്. ഒരു തളിക പോലെ കൽഖുർസിൽ ബൈവാഉ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ ഭൂമിയും ആകാശം കൂടി ചേർന്നിട്ട് എന്താണ്? ഒരു വെളുത്ത തളിക പോലെയാകും. ഭൂമിയും ആകാശം കൂടി കൂട്ടി പരത്തിയിട്ട് എന്തായി മാറും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരു വെളുത്ത തളിക പോലെ ആയിത്തീരും. കയറ്റമോ ഇറക്കമോ അടയാളങ്ങളോ ഒന്നുമില്ലാത്ത, എല്ലാവർക്കും എല്ലാരെയും കാണാവുന്ന രൂപത്തിലുള്ള ഒരു പരന്ന പ്രതലമായി മാറും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഭൂമി അല്ലാത്ത മറ്റൊരു ഭൂമിയായിട്ട് മാറും. അതാണ് പറഞ്ഞത് അന്നേ ദിവസം സംഭവിക്കാനുള്ളത് സംഭവിക്കുക തന്നെ ചെയ്യും. ഇവിടെ സംഭവിച്ചു എന്നാണ്, തീർച്ചയായും സംഭവിക്കും എന്നുള്ളതുകൊണ്ടാണ് കഴിഞ്ഞ പോലെ പറയുന്നത്. അത് അറബിയിലൊരു ശൈലിയാണ്. മാലി പറയാം, ഭാവിയെ കുറിച്ച് മാലി പറഞ്ഞ അർത്ഥം എന്താ? എന്തായാലും അങ്ങനെ ഉണ്ടാവുന്ന ഫയവുമൈദിൻ, ആ ദിവസം വഖാഅത്തിൽ വാഖിയ, സംഭവിക്കേണ്ടത് സംഭവിക്കുക തന്നെ ചെയ്യും. അതായത് ഖിയാമത്തിനാൾ, ഇഖാമത്തിൽ ഖിയാമ, ഖിയാമത്തിനാൾ പുലരുക തന്നെ ചെയ്യും. അപ്പോഴോ വൻശക്തത്തി സമാഉ ഫഹിയ യൗമൈദിൻ വാഹിയ. അതിനിടയ്ക്ക് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ദുഃഖത്ത ദക്കത്തം വാഹിദ. ദുഃഖത്താന്നർത്ഥം പൊടിക്കപ്പെട്ടു, ദക്കാന്ന പൊടിച്ചു, ദുഃഖാന്ന പൊടിക്കപ്പെട്ടു. അപ്പൊ ദുഃഖത്ത അത് രണ്ടും തവിടുപൊടിയാക്കപ്പെട്ടു. ദക്കത്തം വാഹിദാന പൊടിയാക്കുന്നതിന്റെ ശക്തിയാണ് മഫൂൽ മുത്തലഖ് എന്ന് പറയും. ഒരു പൊടിക്കൽ പൊടിച്ചു തന്നാൽ ഒരൊറ്റ അടി മതി ഒന്നായിട്ട് പൊടിക്കാൻ. ഒരുപാട് പേര് ഒരുപാട് പിന്നെ യന്ത്രങ്ങൾ കൊണ്ടുവന്ന് ചുറ്റികൾ കൊണ്ടുവന്ന് കഷ്ടപ്പെടുന്നു വേണ്ട ലോകാവസാനത്തിന് ആകാശഭൂമികളും പർവ്വതങ്ങളും പൊടിക്കാൻ. അള്ളാഹിന്റെ കൽപ്പന കൊണ്ട് വരേണ്ട താമസമുള്ളൂ. അതോടുകൂടി എന്തായി? മലക്കുകൾ ഒരൊറ്റ അടി, പർവ്വതങ്ങൾ മുഴുവൻ എന്തായി മാറും? പൊടിഞ്ഞു പോകും. അതാണ് ദുഃഖത്ത ദക്കത്തൻ വാഹിദ, ഒരു പൊടിക്കൽ പൊടിക്കപ്പെട്ടു. ഫയൗമ ഇദിം വഖഅത്തിൽ വാഖിയ, അങ്ങനെ ആ ദിവസം സംഭവിക്കേണ്ടത് സംഭവിച്ചു കഴിഞ്ഞു. വൻശക്കത്തി സമാവു, ആകാശം പിളർന്നു. വൻശക്കത്തി സമാവു, ആകാശം എന്ത് ചെയ്തു? പിളർന്നു. ഫഹിയ യൗമ ഇദി വാഹിയ, അത് അന്നേ ദിവസം വാഹിയത്തായി. വാഹിയത്ത് എന്ന് പറഞ്ഞാൽ ശക്തി കുറഞ്ഞു, പിളർത്താനൊന്നില്ല. ആകാശം ഭദ്രമാണെന്ന് നമുക്ക് പറയും. ഇപ്പൊ ആകാശം എന്താണ്? ഭദ്രാണ്. പക്ഷെ ഖിയാമത്താൾ വരുമ്പോ ആകാശം എന്തായി മാറും? വാഹിയ പെട്ടെന്ന് തകർക്കാവുന്ന ഒരു സംഗതിയായി മാറും. അത് ശക്തി കുറഞ്ഞത് വാഹിയത്തന്നെ ലായിഫത്ത്, ലായിഫത്ത് ദുർബലമായി തീരും. അതാണ് വാഹിയ എന്നാണ്. അതാണ് ഫുത്തിഹത്തി സമാ ഉഫക്കാനത്ത് അബുവാബ, ആകാശത്തിന്റെ കവാടങ്ങൾ എന്ത് ചെയ്യും? തുറക്കപ്പെടും അല്ലേ? മുത്തഹരിക്കാന്ന് ഞാൻ അർത്ഥം കൊടുത്ത്. ആകെ തകരുന്ന ആകാശങ്ങൾ എന്തായി മാറും? തകർന്നു പോകും. മനസ്സിലായില്ല? എന്നിട്ടോ അതിന്റെ ഓരങ്ങളിൽ, അർജാഅ് അതിന്റെ പാർശ്വങ്ങൾ, ഭാഗങ്ങളിൽ ആരുണ്ടാകും? മലക്കുകൾ ഉണ്ടാകുന്ന. ഇവിടെ മലക്കെന്നുള്ളത് ഒരു ഒരു വർഗനാമമായിട്ട്, അൽ മലക്കു ഇസ്മു ജിൻസ്, എല്ലാ മലക്കുകളും ഇരിപ്പുണ്ട്. ഒരു മലക്ക് എന്നല്ല, ഒരുപാട് മലക്കുകൾ ആകാശത്തിന്റെ ഓരങ്ങളിൽ അന്നുണ്ടാകും. അർജാ എന്ന് പറയുന്ന അർത്ഥം വശങ്ങൾ, അൻഹാ എന്നുള്ള അർത്ഥം. ആകാശത്തിന്റെ വശങ്ങളിൽ, മൂലകളിൽ ആരുണ്ടാകും? മലക്കുകൾ ഉണ്ടാകും. വയഹ്മിലു അർശ റബ്ബിക ഫൗഖഹും യൗമ ഇദിൻ സമാനിയ, അതിൽ നിന്ന് എട്ട് മലക്കുകൾ. മനസ്സിലായില്ലേ? ആ ആകാശത്തിന്റെ ഭാഗങ്ങളിലെല്ലാമുള്ള മലക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് എട്ട് മലക്കുകൾ. അവരെ ആകാശത്ത് ഇങ്ങനെ ഭൂമിയിലേക്ക് നോക്കും, മനുഷ്യരിങ്ങനെ തകർന്ന് മരിക്കുന്നത് അവരിങ്ങനെ നോക്കിക്കാണും. അതിൽ നിന്ന് എട്ട് മലക്കുകൾ എന്ത് ചെയ്യും? ആ ഖിയാമത്തനാൾ വരുന്ന സമയത്ത് യഹ്മിൽ അർശ സമാനിയ മിനൽ മലായി, എട്ട് മലക്കുകളാണ് അന്ന് അർശ് വഹിക്കാനുണ്ടാവുക. അബൂദാവൂദിന്റെ സ്വനിൽ സഹിയായി ഉദ്ധരിക്കപ്പെട്ട ഹദീസ് ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും വലിയ സൃഷ്ടിയാണത് അർശ്. ഏറ്റവും അർശന് മേലേനി അള്ളാഹിന്റെ സൃഷ്ടിയായിട്ട് യാതൊന്നുമില്ല. അർശനപ്പുറത്ത് സൃഷ്ടിയില്ല. അർശനും അപ്പുറത്താണ് ആര്? അള്ളാഹു. അള്ളാഹുവിന്റെ അസ്തിത്വം അതിനും അപ്പുറത്താണ്. അർശ് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും വലുതാണ്. അതിന് താഴെയാണ് കുർസ്, കുർസിയ്. മനസ്സിലായി? കുർസി നാത്തിനെത്രയാണ്? വസിയ കുർസിയുഹു സമാവാത്തി വലർ, ആകാശമുന്നുകൾ നിറഞ്ഞു നിൽക്കാൻ മാത്രമുണ്ട് എന്ത് ഒരു കുർസി. അപ്പൊ അർശത്ര ഉണ്ടാവും. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മരുഭൂമിയിൽ വീണ് കിടക്കുന്ന വട്ടക്കണ്ണി പോലെയാണ്, കഹലക്കത്തിൻ ഫി ഫലാ, ഒരു മരുഭൂമിയിൽ ഒരു മോതിരം വീണ് കിടക്കാണ്. ആ മരുഭൂമി അപേക്ഷിച്ച് ആ മോതിരം എത്ര ചെറുതായിരിക്കും? അർശിനെ അപേക്ഷിച്ച് കുർസി അത്രയും ചെറുതാണ്, കുർസീനെ അപേക്ഷിച്ച് ആകാശഭൂമികൾ അത്രയും ചെറുതാണ്. അപ്പൊ ആകാശഭൂമികളെക്കാൾ എത്ര വലുതാണ് കുർസി? ഒരു മരുഭൂമിയിലെ വട്ടക്കണ്ണി പോലെയാണെങ്കിൽ കുർസീനേക്കാൾ എത്ര വലുതാണ് അർശ് അല്ലെ? ആ അർശ് താങ്ങുന്ന മലക്കുകൾ അത്രയും, അർശ് എട്ട് മലക്കുകളാണ് താങ്ങുന്നതെങ്കിൽ ആ മലക്ക് എത്ര ഉണ്ടാവും? ഹദീസ പറഞ്ഞു, ഉദിനലി അൻ ഉഹദ്ദിസ അൻ മലക്കിൻ മിൻ മലായികത്തില്ലാഹി തആല മിൻ ഹമലത്തിൽ അർശ്, അർശ് വാഹകരായ മലക്കുകളിൽപ്പെട്ട ഒരു മലക്കിനെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് അനുവാദം കിട്ടി. അർശ് ചുമക്കുന്ന മലക്കുകളുണ്ടല്ലോ, അവരെ കുറിച്ച് സംസാരിച്ചു കൊള്ളുവാൻ അള്ളാഹു സുബ്ഹാന തആല എനിക്ക് അനുവാദം തന്നു എന്നാര് പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താ പറഞ്ഞത്? മനസ്സിലായില്ലേ? ചെവിയുടെ ഭാഗം കുന്നി, അവിടെ മുതൽ ചുമല് വരെ, ഈ ചെവി മുതൽ ഈ ചുമല് വരെ, ചുമലിന്റെ അറ്റം വരെ, ആ മലക്കിന്റെ ചെവി മുതൽ, ഇപ്പൊ മലക്കിന്റെ ചെവിയുടെ ചുമലിന്റെ, മനുഷ്യനെ പോലെ നിങ്ങൾ രൂപീകരിക്കണ്ട, അല്ല ഉദ്ദേശപ്രകാരമുള്ള രൂപം ആർക്കുണ്ട്? മലക്കുകൾക്കുണ്ട്. നമ്മളത് കണ്ടിട്ടില്ല, നമുക്ക് അതിനിന്ന രൂപത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായിട്ട് ചിത്രം വരയ്ക്കാവുന്ന രൂപത്തിൽ വിശദീകരിച്ചു തന്നിട്ടുമില്ല ആരെ മലക്കുകളെ കുറിച്ച്. പക്ഷെ അവർക്ക് ചെവിയുണ്ട്, ചുമലുണ്ട്. അത് ഏകദേശം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കേൾക്കാണല്ലോ പറയുന്നത്, നമുക്കും അതുണ്ടല്ലോ. ഏതായാലും മലക്കുകളുടെ ചെവി മുതൽ ചുമല് വരെ എത്ര വലുപ്പുണ്ടെന്ന് അറിയാമോ? ഹർസ് വഹിക്കുന്ന മലക്കാണെങ്കിൽ മസീറത്തു സബ്ഇ ആം, 700 കൊല്ലത്തെ ദൂരം, ഏറ്റവും വേഗത്തിൽ യാത്ര ചെയ്താൽ 700 കൊല്ലം. ഒരു മലക്കിന്റെ ചെവിക്കുന്നിയിൽ നിന്ന് ഷോൾഡർ വരെ എത്തിയ ഒരാൾ ഓടി എത്തണമെങ്കിൽ എത്ര സമയമാണ്? 700 വർഷമെടുക്കും. അപ്പൊ ആ മലക്കിന് എത്ര വലുപ്പുണ്ടാവും? ഒരു മലക്കിന്റെ വലുപ്പാണ്. അങ്ങനത്തെ കോടി 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 മലക്കുകളുണ്ട്. മനസ്സിലായില്ലേ? നരകം ചുമന്നുണ്ടാൽ മാത്രം 490 കോടി മലക്കുകളിലും പിടിച്ചിട്ടില്ല. മഷറിലേക്ക് നരകം കൊണ്ടുവരാൻ മാത്രം 490 കോടി മലക്കുകളുണ്ട്, നരകം വഹിച്ചുകൊണ്ടുവരാൻ മാത്രം. നമ്മളെ കുറച്ച് നിസ്സാരരായ ദുർബലരായ മനുഷ്യർ അള്ളാഹിനെ ഇബാദത്തിൽ നിർത്തിയാല് അള്ളാഹ് അതുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, അള്ളാഹിനെ ആരും മറക്കാൻ പോകുന്നില്ല. നമുക്ക് പോയി നല്ലാതെ നമ്മൾ മനുഷ്യർക്ക് ഒരു അഹങ്കാരം ഉണ്ടാകുന്നത് നമ്മൾ ഈ തോന്നിയാസൊക്കെ ചെയ്ത് അള്ളാഹിനെ വിട്ടിങ്ങനെ പോയാല് പിന്നെ ആരപ്പ അള്ളാഹ് ഇബാദത്ത് എടുക്കാം. മനുഷ്യന്റെ എത്ര എത്രയോ ഇരട്ടി ഇരട്ടി മലക്കുകൾ വിശ്രമല്ലാതെ നമ്മൾ അഞ്ചു നേരം നിസ്കരിക്കാൻ പറഞ്ഞാൽ അതിനെ നമുക്ക് എന്തില്ല, സൗകര്യമില്ല. അതേസമയത്ത് മലക്കുകൾ 24 മണിക്കൂർ എന്തിയാണ്, ഉറങ്ങാതെ ഭക്ഷണം കഴിക്കാതെ 24 മണിക്കൂർ ഇബാദത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ് ആര്, മലക്കുകൾ. അങ്ങനത്തെ അള്ളാഹുവിനെ അതുപോലെ അള്ളാഹിനെ മാത്രം ഇബാദത്തിന് സൃഷ്ടികളെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഉറപ്പാണല്ലോ. അപ്പൊ നമുക്ക് അള്ള സ്വാതന്ത്ര്യം എന്ന വേറെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ശരിക്കും എന്ത് ചെയ്യണം, മനസ്സിരുത്തേണ്ടതുണ്ട്. അതൊക്കെ നമുക്ക് പഠിക്കാനും നമ്മുടെ ഇബാദത്തിൽ ഗാംഭീര്യം വർദ്ധിക്കാനൊക്കെ ഈ തിരിച്ചറിവ് കാരണമാകും. അതാണ് ഈ അർശ ചുമക്കുന്ന മലക്കുകളെ കുറിച്ച് നമുക്ക് പഠിപ്പിക്കാനുള്ള ഒരു കാരണം. അതുകൊണ്ട് റസൂലുള്ളാഹി സമയത്തിനെ കുറിച്ച് അനുവാദം കൊടുത്തു. വൽ മലക്കു അല അർജായ, അങ്ങനെ ആകാശഭൂമികൾ അതേപോലെ തന്നെ ഭൂമിയും പർവ്വതങ്ങളും തവിടുപൊടിയാക്കുന്ന ആ ദിവസം ആകാശത്തിന്റെ പാർശ്വങ്ങളിലാണ് ആരുണ്ടാവുക, മലക്കുകൾ ഉണ്ടാവുക. ആ കൂട്ടത്തിൽ നിന്ന് 8 മലക്കുകൾ വയഹ്മിലു അർശ റബ്ബിക്, നിന്റെ റബ്ബിന്റെ അർശിനെ ചുമക്കും. ഫൗക്കഹും, അവരുടെ മീതെ, എല്ലാവരുടെയും മീതെ നിന്ന്, സകല സൃഷ്ടികളുടെയും മീതെ നിന്നുകൊണ്ട് ഏറ്റവും സൃഷ്ടികളുടെ മീതെയുള്ള അർശ്, ആ അർശനെ വഹിക്കുന്നത് ആരായിരിക്കും, സമാനിയത്വം 8 പേരായിരിക്കും, 8 മലക്കുകളായിരിക്കും. ആ മലക്കുകളുടെ അവസ്ഥയാണ് പറയുന്നത്. പുതിയൊരു തലക്കെട്ടാണ്, നമുക്കത് അടുത്ത ദിവസം വായിക്കാം.